Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം 85 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രവിച്ചത്. ആകെയുള്ള 19 പദങ്ങളെയും 3 ഖണ്ഡങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പിന്നെ ഉള്ളടക്കം എന്നിവ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചതും പദങ്ങളുടെ വ്യാഖ്യാന പഠനം തുടങ്ങിവച്ചതും. ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഇസ്രായേലിന്റെ ബാബിലോൺ വിപ്രവാസ ചരിത്രം നാം പശ്ചാത്തലമായി കണ്ടുകൊണ്ടാണ് ഈ വ്യാഖ്യാന പഠനം തുടരുന്നത്. അടിമത്വത്തിന്റെ നുഖം പേറി യാതനകൾ അനുഭവിച്ച ജൂദിയാ ഗോത്രത്തിന് സ്വാതന്ത്ര്യത്തിന്റെ സമാശ്വാസം തൽക്കാലമുണ്ടായെങ്കിലും വിശുദ്ധ നഗരമായ ജെറൂസലേമിലേക്കുള്ള തിരിച്ചുവരവിൽ അവർ നേരിട്ട ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സങ്കീർത്തകന്റെ വരികളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വ്യാഖ്യാന പഠനം ഇനിയും തുടരാം. ആദ്യത്തെ 2 ഭാഗങ്ങളുടെ, അതായത് 1 മുതൽ 3 വരെയും പിന്നെ 4 മുതൽ 9 വരെയുമുള്ള പദങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഇനി നാം 3 ഭാഗത്തിന്റെ, അതായത് 10 മുതൽ 19 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുവഴി യഥാർത്ഥത്തിൽ നാം ജൂദയാ വംശജരുടെ വിലാപത്തിന്റെ വികാരങ്ങളിലേക്ക് കടന്നുകൊണ്ട് അത് നമ്മുടെയും ജീവിത ചുറ്റുപാടുകളിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറാനാകുമെന്നൊരു പ്രത്യേക സന്ദേശം ഈ സങ്കീർത്തനം, 85 സങ്കീർത്തനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പഠനം തുടരാം. വിപ്രവാസത്തിൽ നിന്നുമുള്ള സിയോന്റെ, അല്ലെങ്കിൽ ഇസ്രായേലരുടെ തിരിച്ചുവരവ് അവരുടെ ജീവിതത്തിലേറെ പ്രധാനപ്പെട്ട സംഭവമാണെന്ന് നാം കണ്ടതാണ്. അത് ദൈവം തന്നെ നൽകിയ തിരിച്ചുവരവാണെന്ന് ഇസ്രായേലിയർ വിശ്വസിച്ചു. അത് അവർ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുന്നതാണ് നാം ഈ സങ്കീർത്തനത്തിന്റെ 85 സങ്കീർത്തനത്തിന്റെ ആദ്യ പദങ്ങളിൽ ചുരുളഴിയുന്നതായിട്ട് കണ്ടത്. പിന്നെ സങ്കീർത്തനത്തിന്റെ 2 ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്നപ്പോൾ അടിമത്വത്തിൽ നിന്നും മടങ്ങിയെത്തിയതിന്റെ സന്തോഷം അവരുടെ ഹൃദയങ്ങളിൽ ഊറി നിൽക്കുന്നതും നാം വ്യക്തമായി കണ്ടതാണ്. പിന്നെ ജനം ജെറൂസലേമിലെത്തിയപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ ക്ലേശങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നുവെന്നാണ് സങ്കീർത്തകന്റെ വിലാപവാക്യങ്ങൾ വ്യക്തമാക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. തകർന്ന ജെറൂസലേം ദേവാലയവും നാമാവശേഷമായ കർത്താവിന്റെ പട്ടണവും അവരുടെ ഹൃദയങ്ങളിൽ വേദനയും ശൂന്യതയും ആഴമായ വ്യഥകളും ഉയർത്തിയെന്ന് സങ്കീർത്തന പദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.
കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, തന്റെ ജനത്തിനവിടുന്ന സമാധാനം അരുളുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളുന്നു, കുടികൊള്ളുന്നു.
ഇനി നമുക്ക് സങ്കീർത്തനത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. അവിടെ 10 മുതൽ 13 വരെ പദങ്ങളാണ് മൂന്നാമത്തെ ഭാഗമായിട്ടും, പിന്നെ 14 മുതൽ 19 വരെയുള്ള പദങ്ങൾ അവസാന ഭാഗമായിട്ടും നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതിയാകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ ഭൂമിയിൽ പ്രദാനം ചെയ്യും, പിന്നെ നമ്മുടെ ദേശം സമൃദ്ധമായി വിള നൽകും. നീതി അവിടുത്തെ മുൻപേ നടന്ന അവിടുത്തേക്ക് വഴിയൊരുക്കും.
ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനങ്ങളും ജീവിത പ്രതിസന്ധികൾക്ക് അവിടുന്ന് നൽകുന്ന ഉത്തരവുമാണിതെന്ന് വരികളുടെ ഉള്ളടക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ ഉത്തരം പ്രവാചകന്റെ അരുളപ്പാടായിട്ടാണ് പദങ്ങളിൽ പ്രതിഫലിക്കുന്നത്. പതിവുള്ള പ്രവാചക ശൈലിയല്ല എന്നാൽ ഇവിടെ കാണുന്നത്. അതായത്, ഉത്തമ പുരുഷനിലല്ല സങ്കീർത്തകൻ സംസാരിക്കുന്നത്, മറിച്ച് പ്രഥമ പുരുഷനിലാണ്. ഞാൻ, നമ്മുടെ എന്നിങ്ങനെയുള്ള പ്രഥമ പുരുഷനിലുള്ള പ്രയോഗങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നതായിട്ടാണ് സങ്കീർത്തകൻ തന്റെ ഗാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ മഹത്വം ദേശത്ത് വസിക്കുന്നു. വിപ്രവാസകാലത്ത് കർത്താവിന്റെ തേജസ്സാർന്ന സാന്നിധ്യം ഇസ്രായേലിൽ നിന്നും മാറിപ്പോയെങ്കിലും ഇതാ വിപ്രവാസത്തിന് ശേഷം ജനം കർത്താവിന്റെ മഹത്വം തങ്ങളിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിന്റെ പ്രകാശമാണിത്. കർത്താവിന്റെ രക്ഷാകര ശക്തിയാണ് ഇവിടെ നാം കാണേണ്ടത്. നീതിയും സമാധാനവും പ്രത്യക്ഷപ്പെടുന്നു. പഴയ നിയമത്തിലെ രക്ഷയെപ്പറ്റിയുള്ള സജീവ വിവരണ ശൈലിയാണ് ഇവിടെ കാണുന്നത്. കർത്താവിന്റെ ശക്തി കൊണ്ട് ഭൂമി നിറയുന്നു, വിളസമൃദ്ധി ലഭിക്കുന്നു. നീതി മുന്നിൽ അല്ലെങ്കിൽ മുന്നേ നടന്നു നീങ്ങുന്നു. ദൈവത്തിന്റെ കാലടികളിൽ നിന്ന് ഇതാ രക്ഷ മുളച്ചു വരുന്നു എന്ന്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇതാ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിന്റെ ഈ അവസാന വരികൾ സമർത്ഥിക്കുന്നത്. മാത്രമല്ല, 85-ാം സങ്കീർത്തനത്തിന്റെ അവസാന പദങ്ങൾ മനോഹരമായ പ്രാർത്ഥന കൂടിയാണ്. വാനവും ഭൂമിയും സംഗമിക്കുന്ന, മനുഷ്യ മനസ്സുകൾ ദൈവകൃപ കൊണ്ട് നിറയുന്ന, സന്ധി ചേരുന്ന മുഹൂർത്തമാണിതെന്ന് നമുക്കും ഗായകനോടൊപ്പം സങ്കീർത്തകനോടൊപ്പം ഏറ്റുപാടാം, ഏറ്റുചൊല്ലാം.
കാരുണ്യവും വിശ്വസ്തതയും ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും.
ഒരു വിധത്തിൽ പറഞ്ഞാൽ സങ്കീർത്തകൻ ഇവിടെ ഒരു വചനപ്രഘോഷണമാണ് നടത്തുന്നത്. ഗായകൻ ശുശ്രൂഷകന്റെ ശൈലി അവലംബിച്ചിട്ട് ദൈവത്തിന്റെ വിശ്വസ്തമായ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ സത്യമാകുന്ന സ്വഭാവത്തെക്കുറിച്ചും ഈ വരികളിൽ വർണ്ണിക്കുന്നു. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണം വ്യക്തമാക്കാൻ ഹെബ്രായ മൂലത്തിലുള്ള ഹെസേദ്, എമത് എന്നീ രണ്ട് പദങ്ങളാണ് സങ്കീർത്തകൻ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ പതറാത്തതും വിശ്വസ്തവുമായ സ്നേഹമാണ് ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത്, പ്രതിഫലിക്കുന്നത്. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം, കാരുണ്യം, കൃപ എന്നീ ഗുണഗണങ്ങളെല്ലാം സംഗമിക്കുന്ന വാക്കുകളാണ് ഹെസേദ്, എമത് എന്നിവ. അതവിടുത്തെ സ്നേഹമുള്ള കാരുണ്യമാണ്. ഇംഗ്ലീഷിൽ നമുക്കത് ദ ലവിംഗ് കൈൻഡ്നെസ് ഓഫ് ഗാഡ് എന്ന് വിശേഷിപ്പിക്കാം. വ്യക്തിപരമായ യുക്തിയോ കാഴ്ചപ്പാടോ എന്നതിനേക്കാൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വ്യാപ്തിയാണ് നാം ഈ വരികളിൽ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ വിശ്വസ്തതയും സ്നേഹവുമുള്ള ഉടമ്പടിയും ആ ഉടമ്പടിയോടുള്ള ജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രതികരണവുമാണ് ഈ വരികളിൽ സ്ഫുരിക്കുന്നത്. ജൂദയ നിവാസികളുടെ ജീവിതാനുഭവങ്ങളിലെ പച്ചയായ ചുറ്റുപാടുകളിൽ, വ്യഥകളിൽ ഇതാ ദൈവം തന്റെ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊടുക്കുന്നു എന്ന് ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വിപ്രവാസത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവ് ജൂദയാ ജനത്തിന് ഉടമ്പടി പ്രകാരം ചരിത്രത്തിൽ അനുഭവവേദ്യമായ കർത്താവിന്റെ വിശ്വസ്തത അവരുടെ ജീവിതാനുഭവങ്ങളുമായി സന്ധിചേരുന്ന ഒരു പ്രക്രിയയാണ് ഈ അവസാന പദങ്ങളിൽ നാം കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ദൈവം തന്റെ ജനവുമായി ചെയ്തിട്ടുള്ള ഉടമ്പടിയുടെ സാക്ഷാത്കാരമാണ് ഇസ്രായേലിന്റെ വിപ്രവാസത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവിൽ നാം കാണേണ്ടത്, അംഗീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ വരികളിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നത്.
ശക്ത സമൃദ്ധമായി വിള നൽകുന്നു, നീതി അവിടുത്തെ മുൻപേ നടന്ന് വഴിയൊരുക്കുന്നു, കർത്താവിന്റെ രക്ഷ മഞ്ഞിൽ ആഗതമാകുന്നു,
വിപ്രവാസത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവ് കർത്താവിന്റെ വലിയ രക്ഷാപ്രവർത്തനമായിട്ടാണ് സങ്കീർത്തന പദങ്ങളിൽ വിവരിക്കുന്നതും അനുസ്മരിക്കുന്നതും. ദൈവത്തോടുള്ള അവിശ്വസ്തത വിപ്രവാസമായിട്ടും അസ്വാതന്ത്ര്യമായിട്ടും പരിണമിച്ചെങ്കിലും ദൈവം തന്റെ ജനത്തെ കൈവെടിയുന്നില്ല. ദൈവം തന്റെ ജനത്തോട് കാരുണ്യം കാട്ടുന്നു, അവിടുന്ന് അവർക്ക് മാപ്പ് നൽകുന്നു, രക്ഷപ്രദാനം ചെയ്യുന്നു. 85-ാം സങ്കീർത്തനത്തിൽ ഗായകൻ പ്രതിഫലിപ്പിക്കുന്ന വികാരം ഈ പുണ്യകാലത്ത് പ്രത്യേകിച്ച് നമുക്കും സ്വായത്തമാക്കാം. ദൈവം കാരുണ്യവാനായ പിതാവാണ്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, കുറ്റങ്ങൾ മായ്ച്ചു കളയുന്നു, തെറ്റുകൾ മറക്കുന്നു. അവിടുത്തെ ആലയത്തിലേക്കും സന്നിധിയിലേക്കും ഭവനത്തിലേക്കും തിരിച്ചു ചെല്ലാം, ജീവിതം നവമായി ആരംഭിക്കാം.
കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, തന്റെ ജനത്തിനവിടുന്ന് സമാധാനമരുളുന്നു, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷസമീപസ്ഥമാ ദേശത്ത് കുടികൊള്ളുന്നു, കുടികൊള്ളുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ജീവിതക്ലേശങ്ങളിൽ ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്ന 85-ാം സങ്കീർത്തന പഠനത്തിന്റെ 3-ാം ഭാഗം ഇനിയും അടുത്തയാഴ്ചയിൽ.